നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം അറിഞ്ഞതും അറിയാത്തതും, ഫുഡ് സയന്റിസ്റ്റ് ഡോക്ടർ ജോർജ് ജോസഫുമായുള്ള അഭിമുഖം. തുടർന്ന് മലയാളം എഫ് എം 104.6 പുതിയതായി ആരംഭിക്കുന്ന പരമ്പര ശ്രുതി ദേവതമാർ, മലയാളത്തിലെ മികച്ച ഗായികമാരുടെ സിനിമാ ഗാനങ്ങളിലൂടെ ഒരു യാത്ര. അവതരണം ലീന സോബൻ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്. നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. ഞാൻ സിന്ധു പുനോസ്. എന്നോടൊപ്പം ചേരുന്നു പ്രശസ്ത ഫുഡ് സയന്റിസ്റ്റ് ഡോക്ടർ ജോർജ് ജോസഫ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ ജോസഫ് നമ്മുടെ ഈ ഷോയിലേക്ക്.
താങ്ക് യു. താങ്ക് യു സിന്ധു.
നമ്മള് ഫുഡ് സയന്റിസ്റ്റ്, ഫുഡ് സയൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പോലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഫുഡ്. പ്ലേറ്റ് കിട്ടും, കൂടുതലൊന്നും ആലോചിക്കത്തില്ല, എടുത്ത് കഴിക്കും. പക്ഷേ 3 പതിറ്റാണ്ടിലേറെ ഫുഡ് സയൻസിലും അതിന്റെ ടെക്നിക്കൽ സൈഡ്, ലബോറട്ടറി ടെക്നിക്സ്, ടെസ്റ്റിംഗിലൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന ഡോക്ടർ ജോസഫിനെ പോലുള്ളവർ ഒരു പക്ഷേ ഫുഡ് കാണുമ്പോൾ എന്താണ് ഇതിനകത്തുനിന്നൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡോടുകൂടിയായിരിക്കും അതിനെ കാണുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് നേച്ചർ, അല്ലെങ്കിൽ ഒരു ഷെർലക് ഹോംസിനെ പോലെ ഫുഡിനെ കാണാനായിട്ടുള്ള താല്പര്യം ഉണ്ടായത്?
ഫുഡിനെ കുറിച്ചുള്ള നമുക്കതിന്റെ ന്യൂട്രീഷണൽ വാല്യൂവിനെ കുറിച്ചുള്ള അറിവ്, പൊട്ടൻഷ്യൽ സേഫ്റ്റി ഹസാർഡ്സ്, ദി എൻറ്റയറിറ്റി ഓഫ് ദ ഫുഡ്, വാട്ട് ഇറ്റ് ഡസ് ടു അവർ ഹ്യൂമൻ ബോഡി, ദി ന്യൂട്രീഷണൽ, സോ ഓൾ ദാറ്റ് ആക്ച്വലി ഇറ്റ്സ് എൻ ഇംപ്രസീവ് ആൻഡ് വെരി തോട്ട് പ്രൊവോക്കിംഗ് സബ്ജക്ട്. സോ ദാറ്റ്സ് ഹൗ ഐ ആക്ച്വലി ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ്. സോ മൈ ഇൻവോൾവ്മെന്റ് വിത്ത് the food science starts the day I came to New Zealand, actually. So that was my first job in a laboratory run by a company, a world international company called SGS. So I was employed there, and what I bought in New Zealand to be able to become a food scientist is my skill sets, especially on the analytical chemistry side. I had a lot of exposure, especially when I did my PhD in Cochin University of Science and Technology. We had a lot of advanced analytical instruments like chromatography instruments, gas chromatograph, liquid chromatographs. So those are kind of advanced chromatographic technique. Chromatography is separation science. So if you wanted to analyze something, a particular nutrient or a food safety, a compound which is actually a concern for food safety, you need to analyze them. So analyze them means that you need to separate them from other compounds that's present in the food. So the separation science lead me to the food science, would say, and especially within New Zealand. New Zealand is an agricultural-based country, and we produce so much food that we cannot consume, so we have to export. So a lot of food are going out of this country, and so the quality of the New Zealand food is at most important to maintain the credibility of this country.
അതെ, ന്യൂസിലൻഡ് പോലത്തെ ഒരു രാജ്യം ഫുഡ് സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു നേച്ചറാണ്, ലൈഫ് സ്റ്റൈൽ പോലെ ആയിരിക്കുന്നതാണ്. ഇവിടെ ഏത് മേഖലയിലാണ് ജോർജ് വർക്ക് ചെയ്യുന്നത്?
ഞാൻ വർക്ക് ചെയ്യുന്നത് അഷൂർ ക്വാളിറ്റി എന്ന് പറയുന്ന, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസ്, ന്യൂസിലൻഡ് ഗവൺമെന്റ് ഓൺഡ് എന്റർപ്രൈസ്. വി വേർ പാർട്ട് ഓഫ് മിനിസ്ട്രി ഓഫ് പ്രൈമറി ഇൻഡസ്ട്രീസ്, and then we become separated. We run as a state-owned enterprise. State-owned enterprises in New Zealand is actually run as a business, and we actually make profit. You actually operate as a commercial entity and make profit out of that. So I work for Ashore Quality and in their chemistry testing business as a technical manager. So I've been in that role for last 15 years as a technical manager. Before that, I was a scientist in that area. So altogether, I worked for Ashore Quality on over 21 years.
Oh, yeah. Padru, you can call it a home.
It is my home. Yes.
technical manager എന്ന് പറയുമ്പോൾ ഒരു ഹൈ ലെവലിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എന്തൊരു ടെക്നിക്കൽ സൈഡാണ് ഈ കെമിസ്ട്രി, ടെക്നിക്കൽ മാനേജർ കെമിസ്ട്രി എന്നാണ് ടൈറ്റിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആ ഒരു പ്രൊഫൈലിൽ ഒരു ഹൈ ലെവലിൽ ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ?
ടെക്നിക്കൽ മാനേജർ എന്ന് പറഞ്ഞാല് എന്ത് ടെക്നിക്കലായിട്ടുള്ള എന്ത് കാര്യത്തിലും ഐ ആം ദ the consultant. I had to make decisions. I have to be innovative. I have to keep need to be connected with the world as well. So it's part of that role is that I need to be taking staff from New Zealand to the international community. I'll be heavily involved in developing standards, analytical standards in chemistry. I'll be training people. I'll be taking science to the common man as well. So that's part of the role as well. And I have a core group of scientists. I have six senior scientists and three scientists reporting through to me directly. Mm-hmm. So it's nine people. And then I have indirect access to a lot of people within the business. So Ashore Quality has got about 1,700 people overall.
Oh.
And then Ashore Quality has got a joint venture with a global company called Marine Nutriscience. So we have laboratories in Australia and Southeast Asia. So I do oversee the technical activities of those laboratories as well. So it's a bit of an international perspective on that. So I've noka lab issues. So at a high level, you don't have to do any kind of on the bench doing. So I'll be guiding them what to do. So that's my task.
കേട്ടിട്ട് വളരെയധികം ഒരു സീനിയർ റോളും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റോളുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഒരു
വലിയ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റിനെ തന്നെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ, അപ്പൊ സ്വാഭാവികമായും വളരെയധികം അവാർഡ്സും അക്ലോഡ്സും ഒക്കെ കരിയറിൽ ലഭിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാവുന്ന ഒരു ബിഗ് പ്രോജക്ടിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ?
സോ ഒരു പ്രോജക്ടിനെ കുറിച്ച് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞാല് ന്യൂസിലൻഡ് ഇൻഫൻറ്റ് ഫോമുല ഇൻഡസ്ട്രി. ഇൻഫൻറ്റ് ഫോമുല കുട്ടികൾക്ക് കൊടുക്കുന്ന ഫോമുല അറിയാം. ആ ഫോമുല ഇൻഡസ്ട്രിയിൽ ഒരു ഒരു ത്രെട്ട് ഉണ്ടായി. അതായത് സംബഡി സെൻഡ് എ ലെറ്റർ സേയിങ് വി ഗോയിങ് ടു സ്പൈക്ക് ഇൻഫൻറ്റ് ഫോമുല വിത്ത് 1080 സോഡിയം മോണോ ഫ്ലൂറോ അസറ്റേറ്റ്. 1080 എന്ന് പറഞ്ഞൊരു പോയിസൺ. അത് ഇവിടുത്തെ പോയിസൺസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഉപയോഗിക്കുന്നതാണ്. സോ ദർ വാസ് എൻ എൻവയറോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആക്ച്വലി എ ഗ്രൂപ്പ് വാസ് ബിഹൈൻഡ് അവര് ഇൻഫൻറ്റ് ഫോമുല സ്പൈക്ക് ചെയ്യും എന്ന് പറഞ്ഞു. സോ ദ ചലഞ്ച് ഫോർ അസ് ബിക്കോസ് ന്യൂസിലൻഡ് എക്സ്പോർട്ട് ലോട്ട് ഓഫ് ഇൻഫൻറ്റ് ഫോമുല. സോ അവർ മേജർ export destinations, say for China and Southeast Asia, US, and they say you need to test this product to make sure that there is no 1080 in the product. Okay. So it's a lot of, it's a threat came in. We don't know whether it's actually someone added 1080 into the product at all.
Purposefully
aanu adu veriya, purposefully cheyum nanu paranjirunnu, angane aanu oru threat vannathu. So we have to develop a standard, you know, how to test this product for 1080. So we got together and we developed method and we took it to a international standard development organization called AOAC International. And that becomes an international standard.
Mm-hmm.
That's called AOAC 2015.02. Mm. That is the go-to standard if somebody wanted to test infant formula for 1080.
Mm-hmm.
So this is all been done in a short time frame, within a month. So a scientist or team, I have a good team, but I should be leading that team for that through this work. So I need to get on to it pretty quick and master it. Then only I can guide someone through that process.
Well, yes. Spontaneous idea, reaction.
Very agile and reactive, I need to get on to it. We can't waste time. And you don't get much time to trial and error something like a university research or academic research. This is a research which is quite practical, quite spot on, and you need to have a result out of it. It's pretty hard.
Mm.
So that's one of the things that I have many of that. Last 15 or 21 years, I have been involved in, heavily involved in a lot of these kind of activities. So I have a lot of examples to share.
എന്തെങ്കിലും നമ്മുടെ പബ്ലിക് ഹെൽത്തിനെയോ സേഫ്റ്റിയെയോ ബാധിക്കുമെന്ന് മനസ്സിലാക്കുകയും ഒരു സപ്ലൈ ചെയിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ?
എം ബി ഐ Ministry of Primary Industries and the Food Safety New Zealand from time to time release notices, recall. So behind the scenes, it's us. We are actually telling them, okay, this product has got a pathogen in there. This product has got a high level of heavy metals, for example, arsenic, cadmium, mercury or lead. Then that information is taken by the regulators and then they actually recall products. There are so many examples that we have. There was a time, I'll give you an example, that there was time the brown sugar in New Zealand has been recalled, that you wouldn't get brown sugar in the supermarket. There was a lead contamination. So there was kind of, we were behind the scenes actually finding that and then telling the authority, this is what caused them. This is why you have to do it. This is quite dangerous to public. You need to recall it. You need to do something about it.
മനസ്സിലാക്കിയത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം പ്രോഡക്റ്റ് റീകോൾ ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൊമേഴ്ഷ്യൽ കോംപ്രമൈസും കൂടെ അതിനകത്തുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഡ്വൈസ് മിനിസ്ട്രി ഓഫ് പ്രൈമറി ഇൻഡസ്ട്രീസിന് കൊടുക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഭയക്കേണ്ടതുണ്ടോ?
തീർച്ചയായിട്ടും, അത് ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ഇവിടെ സോ ഫാർ ഇൻ മൈ 26 years of career in New Zealand, I never been someone calling me saying that we should be doing this. There was no external pressure at all. You can do your job. And having said that, we have very rigorous process that when we say something, it's actually data driven and it's actually 100% reliable information that we actually convey that through. So the quality system behind it, it's quite rigor, rigorous, and we are quite certain that this is a problem, and we do all our checks, due diligence, before we actually release that information to a regulator for further action. So there wasn't any. Yeah, I'm quite pleased with that.
Nalloru atmosphere ana job atmosphere angane nokumbol New Zealand polathe oru rajyathe food safety ku valare adhigam pradhaanyam kodukkunnayittu ippa nammal samsarichu. പക്ഷേ പല രാജ്യങ്ങളിലുള്ള ഏകദേശം 250 എത്തനിസിറ്റിയിലുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമുക്കെല്ലാം വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഫുഡുണ്ട്, നമ്മളെ നമ്മുടെ നൊസ്റ്റാൾജിക് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ഫുഡുകൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് തരം മെഷേഴ്സ് ആണ് ന്യൂസിലൻഡ് ഗവൺമെന്റ് പാലിക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാമോ?
എത്നിക് ഫുഡ്സിനെ കുറിച്ച് പറയുമ്പോൾ, എത്നിക് ഫുഡ്സിന്റെ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി എൻഡോഴ്സ്മെന്റ് managed by the manufacturer and the vendor, and they need to make sure that it is actually made, the quality of that product is maintained. So it's kind of an obligation for the dealer or a manufacturer that actually manufactures the product. So what government does is, like, you know, from time to time they take a surveillance activity. They actually monitor the quality of activity. They actually sample them. They do have a MPI has got a program. Ministry of Primary Industries has got a program called Total Diet Study. So last diet study was happened in 2018, and there's a diet study happening in 2024-25. The report is about to come out. So all there's typical samples of ethnic foods been collected and tested for potential safety and any concerns that people may have on ethnic food. So that's been carried out. So at government level, at regulator level, that's what it is. Then some of the potential safety concerns, like mycotoxins, for example. So, you know, fungus. Fungus won't run down the toxins. Very, it is quite toxic material they produce fungus. So there is a government take samples across the border. When the food comes in, they take the samples. The MPI biosecurity take samples and assure quality, test it and test report before it actually land in New Zealand, officially release in New Zealand for trade.
So that's from Kerala മുളകുപൊടി പോലുള്ള അല്ലെങ്കിൽ ഉപ്പേരി അങ്ങനെയുള്ള സ്നാക്സ് പോലും ടെസ്റ്റുകൾക്ക് വിധേയമാകും എന്നാണോ?
വിധേയമാക്കാം. പക്ഷേ ഞാൻ കുറച്ച് ലീനിയന്റാണ് ആ കാര്യത്തിൽ ഗവൺമെന്റ്. എത്തനിക് ഫുഡ്സ് എല്ലാം ടൈറ്റ്ലി കൺട്രോൾഡ് അല്ല.
ഇപ്പം എത്തനിക് ഫുഡ്സിനകത്ത് ഇത്തിരി ലീനിയന്റാന്ന് പറഞ്ഞു, എങ്കിലും എന്തെങ്കിലും തരം സർട്ടിഫിക്കേഷനിൽ കൂടെ ആണോ ഇത് കടന്നു പോകുന്നത്?
തീർച്ചയായിട്ടും. അവര് ബൾക്ക് മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഇവിടുത്തെ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ട്, ക്വാളിറ്റി സിസ്റ്റം റെഗുലേറ്ററി റിക്വയർമെന്റ്. സോ ദേ നീഡ് ടു കംപ്ലൈ വിത്ത് ദാറ്റ് ഫുഡ് സേഫ്റ്റി ന്യൂസിലാൻഡ്. സോ ദേ ഡു ആസ്ക് ആൻഡ് ദേ ഇൻസ്പെക്ട് ദെയർ പ്രമിസസ് ആൻഡ് എൻഷുവർ ദേ ഹാവ് പ്രോപ്പർ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ദേ ഡിഡ് ഡ്യൂ ഡിലിജൻസ് സോ ദാറ്റ് ദ ഫുഡ് ഈസ് സേഫ് ഫോർ ദ കമ്മ്യൂണിറ്റി. സോ ദാറ്റ്സ് ബീൻ മോണിറ്റർഡ്. ഇറ്റ്സ് എ സാമ്പിളിംഗ് എക്സസൈസ് ദാറ്റ് ഐ വുഡ് സേ they do take samples at frequent intervals. You know, if they got a consignment of 1,000 tons, they may take random samples and test it and make sure that's safe.
ഇപ്പോ നമ്മളൊരു കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് ഇപ്പം റാൻഡം സാമ്പിൾസിലാണ് പെടാതെ നമ്മുടെ കയ്യിലെത്തിപ്പറ്റുന്നു ഒരു പ്രോഡക്റ്റ്, അതിനകത്ത് ഫംഗസ് ഉള്ളതായിട്ടോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനകത്തൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് ടേസ്റ്റ് തോന്നിയാൽ ഒരു കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? Even if it is an ethnic food.
Food safety, New Zealand has got an 0800 number. You can ring them and advise them. They will come and do give you all assistance that, you know, they will take care of it. And if you got a reasonable doubt that this food quality has been compromised for, you know, then they will do that. They will take care of it. They will do the testing and they will, you know, take samples and everything. So you don't have to worry about it. You can ring them and they will help you.
ന്യൂസിലൻഡ് പ്രൊഡക്റ്റ് പോലെ തന്നെ ഈ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റും റീകോൾ ചെയ്യപ്പെടാം?
ചെയ്യാം, തീർച്ചയായിട്ടും. ന്യൂസിലൻഡിലുള്ള ഏത് ഫുഡും റീകോൾ ചെയ്യാൻ പറ്റും. അത് ന്യൂസിലൻഡ് മാനുഫാക്ചർഡ് ആയിരിക്കണം എന്നില്ല, ഏത് ഫുഡും സൂപ്പർ മാർക്കറ്റ് ഷെൽഫിൽ ഇരിക്കുന്ന ഏത് ഫുഡും റീകോൾ ചെയ്യാൻ പറ്റും.
ന്യൂസിലൻഡ് മാനുഫാക്ചർഡ് എന്ന് പറയുമ്പോൾ 100% ന്യൂസിലൻഡ് മാനുഫാക്ചർഡ് ആണോ അതോ റോ മെറ്റീരിയൽസ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ് ഇവിടെ നടക്കാറുണ്ടോ?
തീർച്ചയായിട്ടും. ഇവിടുത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡയറി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡയറിയോട് അത്രയും തന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് പോലെ തന്നെ ഡയറ്ററി സപ്ലിമെന്റ്സ് ഇൻഡസ്ട്രി ആൻഡ് ഇനോ പോലെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതൊരു വലിയൊരു സെക്ഷൻ തന്നെയാണല്ലോ സപ്ലിമെന്റ്സ്. ആ സപ്ലിമെന്ററി ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഫോർമുലേഷൻ ദേ കോൾ ഫോർമുലേഷൻ. സോ ഫോർമുലേഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റോ മെറ്റീരിയൽസ് ഇവിടെ മാനുഫാക്ചേർഡ് അല്ല. അത് ഈ ദേ ഹാവ് ടു ഗോ അറൌണ്ട് ദ വേൾഡ് ആൻഡ് ഫൈൻഡ് വെയർ ദേ കെൻ ആക്ച്വലി ഫൈൻഡ് ദാറ്റ് റോ മെറ്റീരിയൽ. അപ്പം അങ്ങനെ മാനുഫാക്ചേഴ്സ് അത് കണ്ടെത്തി അതിൻ്റെ സോഴ്സ് കണ്ടെത്തിയാൽ അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില ക്വാളിറ്റി ഇതുണ്ട്, അവരതിലേക്കൂടെ കടന്നു പോകും. Dietary supplements manufacturers are regulated or audited by an organization called MedSafe within Ministry of Health. So MedSafe is the gatekeeper. They make sure that the ingredients that are coming into New Zealand is safe and safe to formulate, to make a finished product. And that will be sold as New Zealand made elsewhere. So it will be exported from New Zealand. As New Zealand made. So finished product is made in New Zealand following the quality system. So the important thing notice is even though the raw material is not produced within New Zealand, it is actually the finished product is manufactured within New Zealand quality system. All the ingredients, whether it is actually New Zealand origin or, you know, overseas origin, they'll be monitored and quality certified and to make sure that the New Zealand branding is not compromised. See, some US actually purchase a particular supplement, for example, as it says made in New Zealand, they don't want to tarnish that image, you know. So they have all that process in their regulation. All the nutraceutical supplement manufacturers in New Zealand has got that they're well aware of it. The process is quite stringent quality systems, and we do test a lot of assure quality test a lot of those products as well.
അപ്പോ ന്യൂസിലൻഡ് മെയ്ഡ് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു വലിയ വെയിറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഒരു റാങ്കിംഗ് എന്തെങ്കിലും ഒരു എപ്പോഴേലും മനസ്സിലാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് ന്യൂസിലൻഡ് മെയ്ഡിനുള്ളൊരു
So that's New Zealand made it is not like it's not an external thing. It's a conscious, deliberate quality system, and that's been like flawless, I would say. That's been implemented within the manufacturing, marketing, all the way through the full traceability, and that's a net outcome of that. So people believe that New Zealand has got a good quality system, and we have done enough to prove that as well to international community. So New Zealand made products are premium. You go anywhere in the world, made in New Zealand means premium. Milk products, infant formula, meat, fish, made in New Zealand is a premium. Mm. I've been in New Zealand, I was in the US early this year, and I was eating New Zealand salmon, and you know, salmon is in New Zealand, salmon is premium in US food market. So it is the way we actually develop that quality culture, the safety culture together, and it's been done like, you know, to a very high standard. So we could make use of that opportunity, like, you know, New Zealand made product, because the export market is the breadwinner. The way we make money, foreign exchange in our country, is like, you know, we sell our products.
Chemistry ആയിരുന്നു ഗ്രാജുവേഷനും?
ഇല്ല, കെമിസ്ട്രി അല്ലായിരുന്നു. ഞാൻ സുവോളജിയിലായിരുന്നു ഡിഗ്രി. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മറൈൻ സയൻസിൽ മാസ്റ്റേഴ്സ്, അത് കഴിഞ്ഞ് മറൈൻ ബയോ കെമിസ്ട്രിയിൽ PhD. അങ്ങനെ എൻ്റെ ഒരു ഇത്. സോ ഐ ഹാവ് എ സ്ട്രോങ് കണക്ഷൻസ് ഇൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി മറൈൻ സയൻസ് എംഎസ്സി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, സ്റ്റാറ്റ്സ്, എവറിഥിങ് ഇൻ ദ ആൻഡ് ഓൾസോ PhD ഇസ് ക്വൈറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദ ആസ് വെൽ. സോ ഐ കൈൻഡ് ഓഫ് കം ടു ദി റിയൽ അനാലിറ്റിക്കൽ കെമിസ്ട്രി ഏരിയ വെൻ ഐ ഡിഡ് മൈ PhD, വിച്ച് ഈസ് റിഫൈൻഡ് ത്രൂ വർക്ക്. It's in a way it was a passion, so you have a lot of subjects on your tray that you, which one you pick and run with it. It was the passion, so that you like that branch. Chromatography was a passion for me somehow. The separation science, which is the basis of analytical chemistry and all the instrumentation associated with it, so it was a passion. So over time I actually mastered it after coming to New Zealand. So it is on the work, and I actually learned while I was working at SGS and Assure Quality. So that's how I came, developed myself.
എങ്ങനെയായിരുന്നു ന്യൂസിലൻഡ് തിരഞ്ഞെടുക്കാനുണ്ടായ കാര്യം? ഏത് വർഷമാണ് ഇവിടെ വരുന്നത്?
1999 ഇവിടെ എത്തുന്നത്. സോ 26 ഇയേഴ്സ് ആയി. എത്തപ്പെടാൻ കാര്യം, ഞാൻ മാസ്റ്റർ എൻ്റെ PhD ഒക്കെ കഴിഞ്ഞ് ഐ വാസ് വർക്കിംഗ് ദേവഗിരി കോളേജ്, കോഴിക്കോട് ദേവഗിരി കോളേജിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് we thought we'd do something different. Why don't we try in overseas? So I got a lot of opportunities from overseas. They had few employment opportunities. So, and then same time I got an opportunity to immigrate to New Zealand, so on a permanent residence visa. So there was a point system at that time in New Zealand, so we, based on your skills and experience, you can apply for New Zealand residence. So me and my wife, Soji, we decided, why don't we try that? And we had one child at that time. And we did try. And by the time we got the visa, we got the second child as well. So she got the visa, and we all came to New Zealand in 99. So I came first by myself in June, and Soji and the children came later. So that's why that's how we landed here. Yeah, I think one of the things that it is a... You know, corruption, there's no corruption in New Zealand. So that's something when we were going through different options, different countries, and it's a corruption-free country. And it can be connected to that previous point I explained. There was no external force that you have. You have a laboratory result, you have a finding, as long as you are confident in that there is no external force to actually take that away from you, which is probably a dream job, you know. And if you can do it, what you think is right is nothing, you know, more motivating than that. So that's certainly a driving force for us to come to New Zealand. And then the first job I got was in SGS. SGS is a global company, quality certification company. So I worked there for 5 years in 2004. I've been headhunted by Assure Quality. So I've been taken by Assure Quality. They called me, do you want to come over? And so I joined Assure Quality. The rest is history. So I've been to different roles. So I was joined there as a scientific analyst, become team leader, scientist, senior scientist, and become technical manager. So all in 6 years, I've been through different roles. In 2010, I become the technical manager for chemistry. And currently doing that job.
Family-il aarengilum ee same line lote vandittundo?
Theerchayittu illa. Makkale rendu perana enikku. Rendu penkuttigale. Avare mothayale doctor aanu. Avale psychiatry-il specialize cheyyunnu. ന്യൂസിലൻഡിലാണ്. അവള് മിഡിൽ മോർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. രണ്ടാമത്തവള് ഇവിടുന്ന് ഒരു വർഷമായിട്ട് ഓസ്ട്രേലിയയിലാണ്, സിഡ്നിയിലാണ് അവള്. അവിടെ ജോർജൻ മെറ്റിൽഡ എന്ന് പറയുന്ന ഒപ്റ്റോമെട്രി പ്രാക്ടീസില് പ്രിൻസിപ്പൽ ഒപ്റ്റോമെട്രിസ്റ്റാണ്. അവൾ സിഡ്നി യൂണിവേഴ്സിറ്റിയില് പബ്ലിക് ഹെൽത്തിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും, എന്റെ വൈഫ് സോജി ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണറാണ്. അപ്പൊ അവരെല്ലാം ഹെൽത്ത് സയൻസിലാണ് എന്റെ ഫാമിലി. അവരാരും ഫുഡ് സയൻസിലേക്ക് വരും എന്ന് എനിക്ക് തോന്നില്ല.
ഒരു തരത്തിൽ ഹെൽത്തിലാണ്.
ഹെൽത്തിലാണ് തീർച്ചയായിട്ടും. അതാണ് എന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്.
ജോർജ് ഇപ്പൊ പറഞ്ഞിരുന്നു ഒരു ഡ്രീം ജോബ് ആണെന്ന്. എനിക്ക് തോന്നുന്നു നമ്മളെ കേൾക്കുന്ന പലരുടെയും ഒരു ആഗ്രഹമാണ് ഡ്രീം ജോബ് എന്നുള്ളത്. പക്ഷെ കെമിസ്ട്രി അല്ലെങ്കിൽ ലാബ്, ടെക്നിക്കൽ സൈഡ്, ഫുഡ് സേഫ്റ്റി, ഇതിന്റെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അത്രയൊരു പുറത്തുള്ളവർക്ക് അത്രത്തോളം അറിവുണ്ടായിരിക്കത്തില്ല. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവുക?
ഫുഡ് സേഫ്റ്റി ഹാസ് ഗോട്ട് എ വെരി വൈഡ് സ്കോപ്പ്. ഐ തിങ്ക് ഇറ്റ്സ് മാനുഫാക്ചറിംഗ്, ടെസ്റ്റിംഗ്. ഐ തിങ്ക് ദീസ് ഡേയ്സ് ദേർസ് ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ സ്റ്റഡിങ് ഫുഡ് സയൻസ് ആൻഡ് ദെൻ കമ്മിങ് അപ് ഹിയർ, ഓർ ദേ ഡു ഫുഡ് സയൻസ് ഇൻ ദ ഫസ്റ്റ് ഇയർ, ഓർ യു നോ ഗ്രാജുവേറ്റ് ആൻഡ് കം ഹിയർ ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർ റിസർച്ച്. ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ് ഇൻ ടു ദാറ്റ്. Food science is very, very vast because the population support, you know, world population is increased. We need to find sustainable food for the people. So that is, and there is continuous research and development happening in food science. I never thought that was a big area before I actually experienced myself. It's not a bad area in terms of, you know, if you can actually find joy in what you do. I think end of the day, any job is like that. You know, you have a passion for it. And I do have a passion for that science, you know, so that drives me, like, in that field.
Food science, safety, ഒരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണെന്ന് ഞങ്ങളോട് ഇപ്പം പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ കെമിസ്ട്രി പോലെ തന്നെ മുന്നോട്ടും കെമിസ്ട്രിയും ഫുഡ് സയൻസിലെ അനാലിസിസും അതിലെ പ്രോസസ് ഡോക്യുമെന്റേഷനും ഒക്കെ ഡോക്ടർ ജോർജ് ജോസഫിനെ ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വളരെയധികം സന്തോഷം ഇത്രയധികം സമയം മലയാളം എഫ് എം എൽ ശ്രോതാക്കളോട് പങ്കുവച്ചതിന്. പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് ഫുഡ് സയന്റിസ്റ്റ് ഡോക്ടർ ജോർജ് ജോസഫുമായുള്ള അഭിമുഖം. തുടർന്ന് കേൾക്കാം ശ്രുതി ദേവതമാർ, അവതരണം ലീന സോബൻ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
പ്രിയ ശ്രോതാക്കളെ, മലയാളം എഫ് എം 104.6 എല്ലാ ശ്രോതാക്കൾക്കും ശ്രുതി ദേവതമാർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ലീന സോബൻ. ഇന്ന് നമുക്ക് നമ്മുടെ ഗായികമാരിലെ സുവർണ കോകിലമായ ജാനകിയമ്മയുടെ പാട്ടുകളിലേക്ക് സഞ്ചരിക്കാം. സംഗീതത്തിന്റെ സുവർണ ലോകത്തേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരു അതുല്യ ഗായികയുടെ മധുരമധുരമായ ശബ്ദത്തിന്റെ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. അതെ, തെന്നിന്ത്യൻ സംഗീതത്തിന്റെ കോകിലം ഗാനഗന്ധർവി എസ് ജാനകി അമ്മയുടെ ലോകത്തിലൂടെ. 5 പതിറ്റാണ്ടിലേറെ കാലം ലക്ഷക്കണക്കിന് മലയാളി ഹൃദയങ്ങളിൽ ആനന്ദം നിറച്ച ആ ദിവ്യശബ്ദം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. കാതിൽ തേൻ പോലെ പടരുന്ന ആ ഗാനങ്ങൾ ഒന്നൊന്നായി ആസ്വദിക്കാൻ ഒരുങ്ങൂ. ഈ മനോഹര യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം. ജാനകിയമ്മ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാടിയത് ഏത് സംഗീത സംവിധായകന്റെ കീഴിലായിരിക്കും? ഒരു ക്ലൂ തരാം, ആ സംഗീത സംവിധായകൻ മലയാളിയല്ല. പക്ഷേ മലയാളി എന്നും നെഞ്ചേറ്റുന്ന പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ആരാണ് മ്യൂസിക് ഡയറക്ടർ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് കുറച്ച് പാട്ട് കൗതുകങ്ങൾ പറയാം. മലയാളത്തിൽ ജാനകിയമ്മയുടെ ആദ്യത്തെ പാട്ട് വരുന്നത് 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രം ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം ലോക എന്ന ചിത്രത്തിലൂടെ ജാനകിയമ്മയുടെ കിളിയേ കിളിയേ നാം വീണ്ടും കേട്ടു.
കിളിയേ
നൂറിലധികം മലയാള ഗാനങ്ങൾ ജാനകി അമ്മ പാടിയിട്ടുണ്ട്. ആകെ വിവിധ ഭാഷകളിലായി 15,000 പാട്ടുകൾ. ഏതാണ്ട് 70 വർഷമായി അമ്മ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നു. ജാനകിയമ്മ ഒരു സംഗീത സംവിധായിക കൂടെയാണ് എന്നത് നിങ്ങൾക്കറിയാമോ? 1988 റിലീസ് ചെയ്ത മൗനം പോരാട്ടം എന്ന തെലുഗു ചിത്രത്തിലെ മ്യൂസിക് ഡയറക്ടർ ജാനകിയമ്മയായിരുന്നു. മോഹൻഗാന്ധി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ 5 പാട്ടുകൾ ഉണ്ടായിരുന്നു. ജാനകിയമ്മയെ കൂടാതെ SP ബാലസുബ്രഹ്മണ്യവും പാടി. ഇനി മലയാളത്തിലേക്ക് വരാം. അമ്മ ഏറ്റവും കൂടുതൽ പാടിയത് പി ഭാസ്കരൻ എഴുതിയ വരികളാണ്. കൊന്ന പൂവേ കിങ്ങിണി പൂവേ തളിരിട്ട കിനാക്കൾ തൻ അഞ്ഞന കണ്ണെഴുതി. അങ്ങനെ 230 പാട്ടുകൾ ഭാസ്കരൻ മാഷ്ടറുടെ വരികളിലൂടെ അമ്മ പാടി. അതിലൊരു പാട്ട് നമുക്ക് കേൾക്കാം. എന്നിട്ട് ജാനകിയമ്മ ഏറ്റവും കൂടുതൽ പാടിയ മ്യൂസിക് ഡയറക്ടറിലേക്ക് വരാം. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. മലയാളത്തിൽ പാടിപ്പിച്ച സംഗീത സംവിധായകൻ സാമുവൽ ജോസഫ് എന്ന ശ്യാമാണ്. നമുക്കറിയാം മൈനാഗം മൗനരാഗ പൈങ്കിളീതിൻ ചിറകു വിടർന്നെങ്കിൽ നിഴലായി ഒഴുകി വരും ഞാൻ മലവാകപ്പൂവേ. അങ്ങനെ അങ്ങനെ എത്ര മധുരമുള്ള പാട്ടുകൾ ശ്യാമിന്റെ സംഗീതത്തിൽ. ജാനകിയമ്മ പാടിയ ഒരു ഗാനം കേൾക്കാം. കസ്തൂരി മാൻ കൊരുന്നേ സംഗീതത്തിലുള്ള ഡ്യുവറ്റ് ഓർത്തു നോക്കൂ. പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത് ദാസേട്ടന്റെ കൂടെ പാടിയ അങ്ങാടിയിലെ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാടിയ രാഗം ഏതായിരിക്കും? അത് മോഹനമാണ്. കടവത്ത് തോണിയടുത്തപ്പോൾ തുടങ്ങിയ പാട്ടുകൾ. മോഹനരാഗത്തിൽ ജാനകിയമ്മ പാടിയ ഒരു സോളോ കേൾക്കാം.
മഞ്ഞണിപ്പൂനിലാവ്
ത്തിൽ ജാനകിയമ്മ പാടിയ യുഗ്മഗാനങ്ങളിൽ ചിലത് ഓർക്കുകയാണ്.
ഏതോ നാട്ടിലാണോ കഥ എന്നു നടന്നതാണോ, സിന്ദൂര സന്ധ്യയ്ക്കു മൗനം.
ആ മോഹനരാഗങ്ങളിൽ ഒരെണ്ണം എനിക്ക് പ്രിയപ്പെട്ടതാണ്. പണ്ട് ആകാശവാണിയിൽ സ്ഥിരം വരാറുണ്ടായിരുന്ന പാട്ട്, കെ ജെ ജോ ഈണം നൽകിയ
ആ
കാമുകൻ, കണ്ണിൽ വിടർന്ന ശൃംഗാരം, ചുണ്ടിൽ നിറഞ്ഞ സിന്ദൂരം, കണ്ണിൽ വിടർന്ന ശൃംഗാരം, ചുണ്ടിൽ നിറഞ്ഞ സിന്ദൂരം.
ഇതോടെ ശ്രുതി ദേവതമാർ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ജാനകിയമ്മയുടെ പാട്ടോർമ്മകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.
മലയാളം FM 104.6 ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലീന സോബൻ അവതരിപ്പിച്ച ശ്രുതി ദേവതമാർ, മികച്ച ഗായികമാരുടെ ഗാനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരമ്പര. ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നോസ്. മലയാളം FM 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.